പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പീച്ചാക്കോച്ചൻ, കർത്താവിലെ ഏറ്റവും വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 10-12 ദിവസത്തെ നമ്മുടെ ആരാധന ജീവിതത്തിൽ ഉണ്ടായ ഒരു ഡെവലപ്മെൻ്റാണ് ഇങ്ങനെ ഒരു ഡിവൈൻ വർഷിപ്പായിട്ട് നമുക്ക് ചുരുക്കേണ്ടി വന്നത്. ഇന്നത്തെ വിശുദ്ധ ആരാധന ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററിൻ്റെ ഞായറാഴ്ചയുമൊക്കെ ആരാധനയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയോടുകൂടെ വന്ന് സംബന്ധിച്ചു. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹകരമായി നമുക്ക് പൂർത്തീകരിപ്പാനായിട്ട് സാധിച്ചു. എന്നാൽ കോവിഡ് കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മളെ പിന്തുടരുന്നു എന്നുള്ള ഒരു ഓർമ്മ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് കോവിഡ് ഞാനും എൻ്റെ കുടുംബവും ഉൾപ്പെടെ ഇടവകയിലുള്ള എൻ്റെ അറിവിലുള്ള ഞാൻ പേഴ്സണലി അറിഞ്ഞത് ഒരു 10-12 ഫാമിലിയെ കോവിഡ് പോസിറ്റീവ് ആയിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെയും മറ്റു പലർക്കും ഈ പ്രയാസം ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഡിവൈൻ വർഷിപ്പ് നടത്തി എൻ്റെ ഇവിടുത്തെ ശുശ്രൂഷ പൂർത്തീകരിപ്പാനായിട്ട് ഞാൻ തീരുമാനമെടുത്തത്. നമ്മുടെ ഇടവകയിലുള്ള പ്രിയപ്പെട്ടവരുടെ ആരോഗ്യം വളരെ ഗൗരവമേറിയതാണ്. കോവിഡിൻ്റെ സാഹചര്യത്തിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിശയരമായിട്ട് പരിപാലിച്ചു. വിശുദ്ധ കുർബാന ആണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യ പരിമിതി മറന്നുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരും, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും എന്ന് എനിക്ക് വളരെ വ്യക്തമായ ബോധ്യം ഉള്ളതിനാലാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് അവസരം ഒരുക്കുന്നത് ഉചിതമല്ല എന്ന് കണ്ടതുകൊണ്ട് ആണ് ഇപ്രകാരം ഒരു ക്രമീകരണം ഞാൻ ചെയ്തത്. അതിൽ പലർക്കും പ്രയാസമുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷമാണ് ജീവിതയാത്രയിൽ അനുഭവിക്കേണ്ട ദൈവകൃപയാണ് വലുത് എന്നുള്ളതിനാൽ നമുക്ക് ഇപ്രകാരം എന്നിട്ടും നിങ്ങളെ നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നുകയാണ്. അതൊക്കെ മറന്നുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾ ഇതിൽ സംബന്ധിക്കുന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കരുതലും സ്നേഹവും തുടർന്നും അനുഭവിപ്പാനായിട്ട് പ്രിയരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് സഭ പുതു ഞായറാഴ്ചയായിട്ട് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരുന്ന ഒരവസരമാണല്ലോ. ഫസ്റ്റ് സൺഡേ ആഫ്റ്റർ ഈസ്റ്റർ ഫസ്റ്റ് സൺഡേ ആഫ്റ്റർ ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യഥാസ്ഥാനപ്പെടുത്തുന്ന ക്രിസ്തു എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് സഭ ചിന്തിക്കുവാനായിട്ട് ഒരുങ്ങുന്നത്. ജീസസ് ക്രൈസ്റ്റ് ഹു റീസ്റ്റോർസ്. ഇന്ന് വിശുദ്ധ ഏവൻഗേലിയവനായി വായിച്ചു കേട്ട വേദഭാഗത്തിൻ്റെ അവസാനത്തെ ഒരു വാക്യം കുറിവാക്യമായിട്ട് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ഏവൻഗേലിയവനായി നമ്മൾ വായിച്ചു കേട്ടത്. അതിൻ്റെ 29-ാമത്തെ വാക്യം, സെൻറ്റ് ജോൺ ചാപ്റ്റർ 20:29. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ജീസസ് സെഡ് ടു ഹിം, ഹാവ് യു ബിലീവ്ഡ് ബിക്കോസ് യു ഹാവ് സീൻ മീ? ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹാവ് നോട്ട് സീൻ ആൻഡ് യെറ്റ് ഹാവ് ബിലീവ്ഡ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമൃദ്ധമായ രക്ഷയുടെ അനുഭവത്തിനായി സ്തോത്രം. കർത്താവേ, ആ ദിവ്യ അനുഭവത്തിൽ ഞങ്ങൾ ഈ ലോകത്ത് ഏറ്റവും ഉത്സാഹമുള്ളവരായി അർത്ഥപൂർണമായി ജീവിതം നയിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു ഞങ്ങൾക്ക് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പങ്കിടലിൻ്റെയും അനുഭവം ജീവിതത്തിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കി നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ വിശ്വാസ ജീവിതയാത്രയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെ ജീവിപ്പാനും നീ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിൻ്റെ സന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന പ്രിയമക്കളെയെല്ലാം നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആലോചനകൾ അത് ഉൾക്കൊള്ളുവാനും അതിന് പ്രകാരം ജീവിപ്പാനും അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ശുശ്രൂഷയിൽ ഇതുവരെ ബലം നൽകി ശക്തീകരിച്ച വലിയ ദയക്കായിട്ട് സ്തോത്രം. തുടർന്നും കൃപയുടെ തണലിൽ കാവൽ ചെയ്യണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണമേ. യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരിൽ 11 പേരിൽ ഒരുവനായ തോമസ് ആ പ്രത്യക്ഷതയിൽ ശിഷ്യഗണത്തിൽ ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ 19-ാം വാക്യം നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവിക്കുന്നു എന്നുള്ള സത്യം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ നന്നാ വെളുപ്പിനെ കല്ലറയിൽ ചെന്ന സ്ത്രീരത്നങ്ങളിലൂടെ ശിഷ്യഗണത്തിന് അറിവ് ലഭിച്ചതാണ്. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരിൽ ചിലർ കല്ലറയിൽ ചെന്ന് അത് ബോധ്യപ്പെട്ടതുമാകുന്നു എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ടും കർത്താവ് ശിഷ്യന്മാർ ഇരുന്ന ഇടത്ത് ചെന്ന് അവർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ? കർത്താവിന് അറിയാം തൻ്റെ ജീവിത ഭൗമിക ലോകത്തിലെ ജീവിതം ഫിസിക്കലി അവസാനിക്കുന്നത് ശിഷ്യന്മാർക്ക് വലിയ പ്രയാസവും നിരാശയും ഭാവിയെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠയുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉളവാക്കുമെന്നുള്ളത്. അവരുടെ അപ്രകാരമുള്ള ദയനീയമായ അവസ്ഥയിൽ അവർക്ക് പ്രത്യക്ഷമായി തൻ്റെ സാന്നിധ്യത്തെ, ജീവിക്കുന്ന സാന്നിധ്യത്തെ ഉറപ്പ് നൽകുന്നതിലൂടെ താൻ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുവെന്നും അവരിലൂടെ ഇനിയും തുടരേണ്ട ദൗത്യം, അതിൻ്റെ ഉത്തരവാദിത്വം അവരിൽ ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവോടും കൂടെ ഈ ശിഷ്യന്മാരെ അന്വേഷിച്ച് അവർ ദുഃഖിച്ച് വിലപിച്ചിരുന്ന മുറിയിൽ ചെന്ന് അവരെ സന്ദർശിച്ച് അവർക്ക് സമാധാനം അരുളി ദൗത്യത്തിന് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നൽകി നിയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം, ജീവിതയാത്രയിൽ നമ്മൾ നേരിടുന്ന പ്രയാസങ്ങളുടെ മധ്യത്തിൽ, നഷ്ടങ്ങളുടെ മധ്യത്തിൽ, നിരാശയുടെ മധ്യത്തിൽ, ഭാവിയെക്കുറിച്ചുള്ള ആകുലതയും ഉത്കണ്ഠയും നിറഞ്ഞ അനുഭവത്തിൽ യാത്ര തുടരുന്നവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തയും അവരെ കുറിച്ചുള്ള കരുതലും സ്നേഹവും ഉള്ള ഒരു രക്ഷകൻ, ഒരു കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരെ കണ്ടെത്തി അന്വേഷിച്ച് അവർക്ക് സമാധാനം നൽകുവാൻ, ആശ്വാസം നൽകുവാൻ, ഇത് ജീവിത ഈ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ അവസാനമല്ല, അവസാന അധ്യായമല്ല, ഇനിയും കാതം ദൂരെ പോകേണ്ടതായിട്ടുണ്ട്, അതിനുള്ള ഉറപ്പും വിശ്വാസവും ബോധ്യങ്ങളും ക്രിസ്തു നൽകി ജീവിതത്തെ അർത്ഥപൂർണമായി നയിക്കുവാനായിട്ട് ഇവിടെ കർത്താവ് ശിഷ്യന്മാരെ അതിനായി ഒരുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരുടെ അടുക്കൽ ഇവിടെ ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ തോമസ് അവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. കൂട്ടം വിട്ട് നിൽക്കുന്ന തോമസിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്? ദൈവം നമ്മളെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത് ഈ ജീവിതം പരസ്പര ബന്ധിതമാണ്, ഒരുമിച്ച് നയിക്കേണ്ടതാണ്, ഒരുമിച്ച് നിർവഹിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളും നിയോഗങ്ങളും ഉണ്ട് എന്നുള്ള ബോധ്യം നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. സങ്കടങ്ങൾ വരികയാണെങ്കിലും സന്തോഷം വരികയാണെങ്കിലും ഒരുമിച്ച് അത് പങ്കുവയ്ക്കുവാനും ഷെയർ ചെയ്യുവാനും ആ വിധത്തിൽ ജീവിതത്തെ നയിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. തോമസ് ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് എടുത്തത്. എല്ലാവരും യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിൽ പരിതപിച്ചും ദുഃഖിച്ചും ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, ഇനിയും ഈ ജീവിതം തുടരേണ്ടതല്ലേ എന്ന് മനസ്സിലാക്കി ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ നഷ്ടമായത് കർത്താവിൻ്റെ പ്രത്യക്ഷതയാണ്. എന്നാൽ ആ നഷ്ടം തോമസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമല്ലായിരുന്നു എന്ന് ഈ വേദഭാഗം തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെ ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നത് ഒരു ഫെലോഷിപ്പ്, ഒരു കമ്മ്യൂണിറ്റിയായി, ഒരു സംഘമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ടാണ്. അപ്പോൾ ഈ സംഘയാത്രയിൽ ഒരുമിച്ച് പരസ്പരം മനസ്സിലാക്കി, ഭാരങ്ങളെ പങ്കുവെച്ച്, സന്തോഷങ്ങളെ പങ്കുവെച്ച് ഒരുമിച്ച് നമ്മുടെ ഈ ജീവിതയാത്ര തുടരുവാനായിട്ട് ഇടയാകണം. അപ്രകാരം ഈ ജീവിതം ഒരു സംഘയാത്രയായി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ രക്ഷകനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യതയും രക്ഷകനിലുള്ള വ്യക്തമായിട്ടുള്ള വിശ്വാസവും ഉറപ്പും ഒക്കെ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. തോമസിന് ആ വ്യക്തതയും ഉറപ്പുമൊക്കെ ഈ കണ്ടുമുട്ടലിൻ്റെ അവസാനത്ത് ലഭ്യമായി എന്ന് മാത്രമല്ല, അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇങ്ങനെ ശിഷ്യന്മാര് സഹശിഷ്യരെ വിട്ട് യാത്രയിലായിരുന്ന തോമസ് മടങ്ങി വന്നപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾക്ക് അവൻ പ്രത്യക്ഷനായി. തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുകയില്ല, എനിക്കവനെ കാണണം, എനിക്കവനെ തൊടണം, അവൻ്റെ വിലാപ്പുറത്ത് എൻ്റെ വിരലിടണം, എങ്കിലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. പ്രിയമുള്ള ദൈവമക്കളെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് തോമസിന് അവിടെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതാണ് ഇന്ന് സഭ ചിന്തിപ്പാനായിട്ട് ഒരുങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളെയും മനസ്സിലാക്കി നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവം, നമ്മളുടെ സംതൃപ്തിയാണ്, നമ്മളുടെ സന്തോഷമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കും. അതിനുവേണ്ടി ഏത് എക്സ്റ്റൻറ് വരെയും ഇറങ്ങി വരുവാൻ അവൻ തയ്യാറാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ഈ കർത്താവിനെ എത്രത്തോളം മനസ്സിലാക്കാനും സ്നേഹിക്കുവാനുമായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ നിർബന്ധങ്ങളിലും നമ്മുടെ ഓരോ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളിലും നമ്മളെ മനസ്സിലാക്കി, നമ്മുടെ ബലഹീനതകളെ അറിഞ്ഞ്, നമ്മുടെ കുറവുകളെ അറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അങ്ങനെ ഉള്ള ജീവിതങ്ങളെ കണ്ടെത്തുവാനും അവരെ നഷ്ടമാകാതിരിപ്പാൻ അവരെ ചേർത്ത് നിർത്തുവാനായിട്ട് നമ്മുടെ അടുക്കലേക്ക് വീണ്ടും വീണ്ടും ഇറങ്ങി വരുന്ന, വീണ്ടും വീണ്ടും ചെവി ചായ്ക്കുന്ന ഒരു കർത്താവ് നമുക്കായി ജീവിക്കുന്നു. അതാണ് ഇന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ ചിന്ത. അങ്ങനെയാകുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് ഈ ലോകത്തിലായിരിക്കുന്നത് നമ്മുടെ മിടുക്കുകൊണ്ടാണോ, നമ്മുടെ കഴിവുകൊണ്ടാണോ? എത്രയോ പ്രാവശ്യം വെട്ടിക്കളയാനായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും, എന്നിട്ടും വെട്ടിക്കളയാതെ ദൈവം നമ്മളെ നിലനിർത്തിയത് നമ്മളിൽ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. തോമസിനെ പോലെ ഞാൻ അവനെ കാണുകയും അവനെ തൊടുകയും അവൻ്റെ വിലാവിൽ എൻ്റെ വിരലിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്നുള്ള ഒരു പരിഭവത്തോടുകൂടെ ഇങ്ങനെ നിർബന്ധം പിടിച്ച് നിൽക്കുമ്പോഴും ആ നിർബന്ധം സാധിച്ചു തന്ന് കർത്താവിനോട് ചേർത്ത് അനുഗ്രഹീതമായ ജീവിതത്തിന് വേണ്ടി തോമസിനെ ഒരുക്കുന്ന കർത്താവിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ ബലഹീനതകളും നമ്മുടെ നിർബന്ധങ്ങളും നമ്മുടെ പിടിവാശികളും ഒക്കെ മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമുക്കായിട്ട് ജീവിക്കുന്നു. അവൻ വീണ്ടും നമ്മളെ സന്ദർശിക്കുന്നവനാണ്. അവൻ വീണ്ടും വീണ്ടും നമ്മളെ സന്ദർശിക്കുന്നവനാണ്. അവൻ്റെ സന്ദർശനത്തിലൂടെ അങ്ങനെ എത്രയെത്ര പ്രാവശ്യം നമ്മളെ അവൻ വീണ്ടും വീണ്ടും സന്ദർശിച്ചു, നമുക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ നൽകിയിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ഓർമ്മയുള്ളവരാണോ, ബോധ്യമുള്ളവരാണോ? ആ ബോധ്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും നമ്മുടെ നിർബന്ധങ്ങൾ അനുസരിച്ച് നമ്മളുടെ അടുക്കൽ വരികയും നമ്മളെ സന്ദർശിക്കുകയും നമുക്ക് അതാത് സമയങ്ങളിൽ അവൻ വേണ്ടത് പ്രൊവൈഡ് ചെയ്ത് നമ്മളെ വഴി നടത്തുകയും ചെയ്യുന്ന ദൈവം ആണ്. ആ ദൈവസന്നിധിയിൽ സന്തോഷമുള്ളവരായി തൃപ്തിയുള്ളവരായി ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. സന്തോഷമുള്ളവരായി തൃപ്തിയുള്ളവരായി ജീവിക്കുമ്പോൾ ദൈവം നൽകിയിട്ടുള്ള സന്തോഷങ്ങളെ പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ വിധത്തിൽ നമ്മുടെ ജീവിത നിയോഗം അർത്ഥപൂർണമായി തീരുവാനായിട്ട് നമ്മുടെ കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലിന് സഭ നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിൽ നമുക്ക് വെളിപ്പെടുന്നവനാണ് നമ്മുടെ കർത്താവ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ വെളിപ്പെടുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ നമുക്ക് സമീപസ്ഥനാണ്. കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നതിലൂടെ നമുക്ക് ജീവിതത്തിൽ എപ്പോൾ കർത്താവിനെ ആവശ്യമാണോ അവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ അവൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നവനാണ്. വേദപുസ്തകം അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദിയോടന്തം വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ റിവീലിംഗ് ഗോഡിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് ആരെയൊക്കെ ഈ ദൗത്യ പന്താവിലേക്ക് വിളിച്ച് ചേർത്തുവോ അവർക്കൊക്കെ പ്രത്യക്ഷപ്പെടുകയും അവർക്കൊക്കെ ഉറപ്പും ബോധ്യവും നൽകുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രഹാമിനെ എത്രയോ പ്രാവശ്യം ഈ ഒരു വെളിപാട് ലഭിച്ചിട്ടുണ്ട്. മോശയ്ക്ക് എത്രയോ പ്രാവശ്യം ഈ വെളിപാട് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രവാചകന്മാർക്ക് ഈ വെളിപാട് എത്രയോ പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തൻ്റെ ഏകജാതനായ മകനെ മോറിയാമലയിൽ ബലി കഴിപ്പാനായിട്ട് കൊണ്ടുപോയപ്പോൾ അബ്രഹാം യഹോവയെ അനുസരിച്ചു. ആ അനുസരണത്തിൻ്റെ പാരമ്യതയിൽ ഇനിയും നീ നിന്റെ ഏകജാതനായ മകൻ്റെ മേൽ കൈവെക്കരുത് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വെളിപാട് അനുസരിക്കുന്നതിലൂടെ അനുഭവമാകുന്ന ദൈവത്തിൻ്റെ വെളിപാട്. വലിയൊരു വിമോചക നേതാവായി തിരഞ്ഞെടുത്ത മോശയ്ക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് നിയോഗം ലഭിച്ച മോശയ്ക്ക് ഈ ദൈവീക വെളിപാട് മുൾപ്പടർപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രവാചകന്മാർക്ക് ഈ വെളിപാട് ലഭിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് കർമ്മേലിൽ ഏലിയാവിന് ഈ വെളിപാട് ലഭിക്കുന്നു. ആകാശത്തു നിന്ന് തീ ഇറങ്ങി ഹോമയാഗങ്ങളെയും ബലിപീഠങ്ങളെയും അഗ്നിക്ക് ഇരയാക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിൽ വെളിപ്പെടുകയും നമ്മളെ ഈ ജീവിത നിയോഗം പൂർത്തീകരിക്കാനായിട്ട് നമ്മളെ ശക്തീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം നമുക്കായിട്ട് ജീവിക്കുന്നു. ആ ദൈവം ഇവിടെ തോമസിനും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, നിന്റെ കൈകളെ എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പക്ഷേ തോമസിന് അതൊന്നും ചെയ്യേണ്ടതായിട്ട് ഇല്ലായിരുന്നു. അതാ തോമസിൻ്റെ വിശ്വാസം. നമ്മൾ അവിശ്വാസി എന്നൊക്കെ പറയും. തോമസ് അതിനൊന്നും തുനിഞ്ഞില്ല. തോമസിനറിയാം എൻ്റെ അരുമനാഥനായ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് തോമസിനറിയാം. എന്നാൽ ഈ കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പറയുകയാണ്, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. യു ആർ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. നീ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണ്. നമുക്ക് പറയാനായിട്ട് സാധിക്കും, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. എന്താ ഇതിൻ്റെ അർത്ഥം? എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നിനക്കാണ്. നീ കഴിഞ്ഞേ ഉള്ളൂ, മറ്റുള്ളതിനല്ല. ഇന്ന് നമ്മളെ കർത്തൃത്വം നടത്തുന്നത് എന്താണ്? നമുക്ക് അത് സ്വയമേ വിമർശനാത്മകമായി കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. നമ്മളെ കർത്തൃത്വം നടത്തുന്നത്, നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ന് ആരാണ്? നമ്മുടെ കർത്താവാണോ? നമ്മുടെ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സ്ഥാനമുള്ളത്? അർഹിക്കേണ്ട സ്ഥാനം, അർഹിക്കേണ്ട സ്നേഹം, അർഹിക്കേണ്ട ബഹുമാനം, അർഹിക്കേണ്ട പങ്കിടിയിൽ ഇന്ന് ഈ കർത്താവിന് വേണ്ടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇവൻ എൻ്റെ ദൈവമാണോ? അതുകൊണ്ട് ഇവിടെ തോമസ് പറയുകയാണ്, യു ആർ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ ദൈവമാണ്. ഈ നിയോഗം ഏറ്റെടുത്ത് തുടർന്നുള്ള യാത്ര ആരംഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ വന്നു, പലയിടങ്ങളിൽ യാത്ര ചെയ്തു, ക്രൈസ്തവ സഭയെ ഉറപ്പിക്കുവാനായിട്ട് തോമസിന് ഇടയായത് ഈ കർത്താവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ കാണാതെ വിശ്വസിക്കുന്നവനാണ് ഭാഗ്യവാൻ. വിശ്വാസത്തിന് കാണാതെ വിശ്വസിക്കുന്ന ഒരു തലമുണ്ട്. അതുകൂടെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. കാണാതെ വിശ്വസിച്ചവർ ഈ ഭൂമിയിൽ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്, അപാരമായിട്ടുള്ള അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ ഇന്നും ലോകം ആദരിക്കുന്നു. ആദ്യമേ നമുക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഉൽപ്പത്തി പുസ്തകം. നോഹ പറയുന്നു, നീ ഒരു പെട്ടകം പണിയണം, വെള്ളം, മഴ ശക്തമായി ഉണ്ടാകും, വെള്ളം പൊങ്ങും, ഈ ഭൂമിയെ ഞാൻ നശിപ്പിക്കാൻ പോവുക, വഷളത്വം നിറഞ്ഞിരിക്കുന്നു. നോഹ വിശ്വസിച്ചു. അതുവരെ മഴ എന്തോ ആ വെള്ളം എന്തോ ആണെന്ന് നോഹയ്ക്കറിയില്ല. പക്ഷേ പറഞ്ഞതാരാ? അവൻ വിശ്വസിക്കുന്ന ദൈവം. അതുവരെ ഭൂമിയെ നനച്ചിരുന്നത് ആകാശത്തുനിന്ന് വീണ മഞ്ഞും മഴയും ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബ്രഹാമിനെയാണ്. ഞാൻ നിന്നെ കാണിപ്പാണി ഇരിക്കുന്ന ദേശത്തേക്ക് പോവുക. നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതും നമുക്ക് അറിയാമല്ലോ. തൻ്റെ സ്വന്തമായിട്ടുള്ള ഗ്രാമവും ചാർച്ചക്കാരെയും പ്രിയപ്പെട്ടവരെയും എല്ലാം വിട്ട് താൻ വിശ്വസിച്ച ദൈവത്തെ കാണാതെ വിശ്വസിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ട അബ്രഹാമിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാൻ. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് സാധിക്കുമോ? ഇന്നലെയും ഇന്നും നാളെയും എനിക്ക് മതിയായവനായ ദൈവമാണ് ഇവൻ. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടവനാണ്. ഇനിയും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഏതെല്ലാം വിധത്തിലുള്ള അവസ്ഥകൾ നേരിടേണ്ടി വന്നാലും അവിടെ എനിക്ക് മതിയായവൻ ഈ ദൈവമാണ്. ആ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് ഈ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാനായിട്ട് ഇടയാകണം. ഇവിടെ യേശു പറയുന്നു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. പിന്നീട് ഈ ശിഷ്യന്മാരുടെ പ്രസംഗം കേട്ട് വിശ്വസിച്ചവരുടെ കൂട്ടമാണ് ആഗോള ക്രൈസ്തവ സഭയുടെ മക്കൾ. ഇതുപോലെ ഫിസിക്കലി ഈ വിശ്വസിച്ച ഒരു മക്കളും കണ്ടിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും ഈ ശിഷ്യന്മാർ പറഞ്ഞത് കേട്ട് വിശ്വസിച്ചു. അവരുടെ സന്തതി പരമ്പരയാണ് ഞാനും നിങ്ങളും. ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളെ അന്വേഷിച്ച് വരുന്നവനാണ്. അവൻ നമ്മളെ അറിയുന്നവനാണ്. അവൻ നമ്മളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നവനാണ്. ആ സാഹചര്യം എന്ത് ആയാലും അവിടെ അവൻ്റെ സാന്നിധ്യം നൽകി നമ്മളെ ശക്തീകരിക്കുന്നവനാണ്. നമുക്ക് സമാധാനവും ആശ്വാസവും നൽകി നമ്മളെ വഴി നടത്തുവാൻ ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവ് ജീവിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഇടയാകണം. അതിൻ്റെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ.